ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തോടനുബന്ധിച്ച് നാളെ ഭക്തർക്ക് വെർച്വൽ ക്യൂ ദർശനമില്ല. സംസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കി. രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിന് പോലീസ് സേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കും. നാളെ ശബരിമലയിൽ ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉച്ചയോടെ ശബരിമല ക്ഷേത്ര ദർശനം നടത്തും. നിലയ്ക്കൽ ഹെലിപാഡിലെത്തുന്ന രാഷ്ട്രപതി റോഡ് മാർഗമാണ് പമ്പയിലെത്തുന്നത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ച ശേഷം പ്രത്യേക വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ശബരിമല സന്നിധാനത്തിലേക്ക് പോകും. വൈകുന്നേരം തിരുവനന്തപുരത്ത് ഗവർണർ ഒരുക്കുന്ന അത്താഴ വിരുന്നിലും രാഷ്ട്രപതി പങ്കെടുക്കും. വ്യാഴാഴ്ച രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ചടങ്ങിൽ മുഖ്യാതിഥിയാകുന്ന രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ പരിപാടികളിലും പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കി. ശബരിമലയിൽ ഇന്നും നാളെയും നിയന്ത്രണമേർപ്പെടുത്തി. നാളെ ഭക്തർക്ക് വെർച്വൽ ക്യൂ പ്രകാരം ദർശനമുണ്ടായിരിക്കില്ല. ഇന്ന് 12,500 പേർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് സന്നിധാനത്ത് നിന്ന് ഭക്തർ മലയിറങ്ങണം. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയാണ് ഗതാഗത നിയന്ത്രണം. നാളെ രാവിലെ 6 മുതൽ രാത്രി 10 വരെയും മറ്റന്നാൾ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും നിയന്ത്രണമുണ്ടായിരിക്കും. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. പോലീസ് സ്മൃതിദിനത്തിൽ പോലീസ് സേനയുടെ ധീരതയെ സ്മരിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവർ. കൃത്യനിർവഹണത്തിൽ സേനയുടെ ത്യാഗം എടുത്തു പറയേണ്ടതാണെന്നും അവരുടെ പ്രതിബദ്ധത രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് സ്മാരകത്തിൽ രാജ്നാഥ് സിംഗ് പുഷ്പചക്രം സമർപ്പിച്ചു. 66ാമത് പോലീസ് സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച മാരത്തോണിൽ പുരുഷ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അതുലും വനിതാ വിഭാഗത്തിൽ മലബാർ സ്പോർട്സ് അക്കാദമിയിലെ ശ്രീനന്ദയും ജേതാക്കളായി. ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കായികമേള ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 28 വരെയാണ് കായികമേള സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ഇന്ന് വൈകുന്നേരം കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിന് ശേഷം ഫുട്ബോൾ താരം IM വിജയൻ മന്ത്രി V ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തുന്നതോടെ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമാകും. 12 വേദികളിലായി 20,000-ത്തിലധികം താരങ്ങൾ കായികമേളയിൽ പങ്കെടുക്കും. ഗൾഫ് മേഖലയിൽ പഠിക്കുന്ന 35 കുട്ടികൾ കായികമേളയിൽ പങ്കെടുക്കും. കായിക താരങ്ങൾക്ക് വേദികളിലേക്ക് യാത്ര ചെയ്യാനായി 142 ബസ്സുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കായികമേളയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് കോർപ്പറേഷൻ കല്ലുത്താൻകടവിൽ നിർമ്മിച്ച പുതിയ പാളയം മാർക്കറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്ത മാതൃകയിൽ 100 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഈ മാതൃകയിൽ ഇനിയും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആസാദ് ഹിന്ദ് ഫൌജിന്റെ സ്ഥാപക ദിനമായ ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ധീരസേനാനികളെയും അനുസ്മരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്വന്തം സൈനിക ശേഷിയിലൂടെയും സൈനിക പ്രചാരണങ്ങളിലൂടെയും സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന വിശ്വാസം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ആസാദ് ഹിന്ദ് ഫൌജിലൂടെ നേതാജിക്ക് കഴിഞ്ഞതായി ശ്രീ ഷാ സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നികുതി നിരക്കുകളിലെ പരിഷ്കരണം രാജ്യത്തെ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് കരുത്തു പകരുന്നതായി കേന്ദ്ര സർക്കാർ. 1800 സിസിക്ക് താഴെയുള്ള ട്രാക്ടറുകളുടെ ജി എസ് ടി 5% കുറച്ചു. 1800 സിസിക്ക് മുകളിലുള്ള ട്രാക്ടറുകളുടെ ജി എസ് ടി 18%. ബസ്സുകൾ, കൊമേഴ്ഷ്യൽ ഗുഡ്സ് വാഹനങ്ങൾ, വാനുകൾ എന്നിവയുടെ ജി എസ് ടിയും 18% കുറച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ശൌചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നടപ്പാക്കുന്ന ആദ്യ സംസ്കരണ പ്ലാന്റാണിത്. ഉദ്ഘാടനം 27 നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പിന്നിലുള്ള 75 സെന്റ് സ്ഥലത്താണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. അമൃത് പദ്ധതിയിൽ നിന്ന് 3.25 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. ആധുനികവും ശാസ്ത്രീയവുമായി നിർമ്മിച്ചിരിക്കുന്ന ശൌചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പ്രതിദിനം 100 കിലോലിറ്റർ മാലിന്യമാണ് സംസ്കരിക്കാൻ കഴിയുക. വിവിധ ഘട്ടങ്ങളിലൂടെ സംസ്കരിക്കുന്ന മാലിന്യം വളമായും ഉപയോഗിക്കാം. മാലിന്യത്തിൽ നിന്ന് വേർതിരിക്കുന്ന വെള്ളം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാൻ കഴിയുമെന്നും അധികൃതർ പറയുന്നു.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 24 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായുണ്ടായ കനത്ത മഴയിൽ ഇടുക്കിയിലെ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലെത്തി. ശക്തമായ നീരൊഴുക്ക് തുടരുന്നതിനാൽ പ്രധാന ഡാമുകളായ മുല്ലപ്പെരിയാറിലും ഇടുക്കിയിലും ജലനിരപ്പ് ക്രമേണ വർദ്ധിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇടുക്കിയിലെ 7 ഡാമുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ.
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു. മുല്ലപ്പെരിയാറിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 138.40 അടിയാണ് ജലനിരപ്പ്. റൂൾ കർവ് ലെവലായ 137.75 അടിക്ക് മുകളിലായതിനാൽ സ്പിൽവേ ഷട്ടറുകളെല്ലാം 1.5 മീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. ഇതിനു പുറമെ ഇരച്ചിൽപാലം ടണൽ വഴി 1655 ഗറിയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്.
മൊസാംബിക്കിൽ ബോട്ട് മുങ്ങി മരിച്ച കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഖ് രാധാകൃഷ്ണന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മൊസാംബിക്കിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചു. ബോട്ട് അപകടത്തിൽ കാണാതായ മലയാളി ഇന്ദ്രജിത് സന്തോഷിനായി തെരച്ചിൽ തുടരുകയാണ്. മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തെ കപ്പൽ അപകടത്തിൽ കാണാതായ 4 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 14 ഇന്ത്യക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. 6 പേരെ രക്ഷപ്പെടുത്തി. 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കൊളംബോയിലെ R പ്രേമദാസ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 190 രൂപ കൂടി 12,170 രൂപയും പവന് 1,520 രൂപ വർദ്ധിച്ച് 97,360 രൂപയുമാണ് ഇന്നത്തെ വില. ശബരിമലയിൽ ഇന്ന് ചിത്തിര ആട്ടതിരുനാൾ പൂജകൾ നടത്തും. ഉച്ചയോടെ ബ്രഹ്മകലശം അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 30 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടി അൽപ്പശി ഉത്സവം സമാപിക്കും. ആറാട്ട് ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേക പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പന്തളം രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം അടച്ചു. നവംബർ 1 തുറക്കും. പന്തളം രാജകുടുംബാംഗമായ വിശാഖംനാൾ രാജരാജവർമ്മയാണ് ഇന്ന് രാവിലെ അന്തരിച്ചത്. PV സ്വാമി മെമ്മോറിയൽ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ മാധവന് സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന 35th PV സ്വാമി അനുസ്മരണ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. PV സ്വാമിയുടെ ജീവിതം സമൂഹത്തിന് വെളിച്ചം പകരുന്നതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ, ഡബിൾസ് ജോഡിയായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി എന്നിവരുൾപ്പെടെ ഇന്ത്യയിലെ മുൻനിര താരങ്ങൾ ഇന്നു മുതൽ മാറ്റുരയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തോടനുബന്ധിച്ച് നാളെ ഭക്തർക്ക് വെർച്വൽ ക്യൂ ദർശനമില്ല. സംസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കി. രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിന് പോലീസ് സേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ന് പാകിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.